SBS റേഡിയോ വാർത്തകളും വിശേഷങ്ങളും അതിനപ്പുറവും നമ്മുടെ മാതൃഭാഷയിൽ വർത്തമാനങ്ങൾക്ക് ഒരു വേദി sbs.com.au/malayalam.
നമസ്കാരം, വീണ ജോർജ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ചും കേരളത്തിൽ ദൃശ്യമാധ്യമ രംഗത്ത് നിന്ന് നിയമസഭയിലേക്ക് എത്തുന്ന ആദ്യ വ്യക്തി എന്ന രീതിയിൽ.
നന്ദി
വീണ. എന്തായാലും 2 മാസം മുമ്പ് വരെ ചോദ്യങ്ങൾ ചോദിച്ചും രാഷ്ട്രീയക്കാരെയൊക്കെ ഉത്തരം മുട്ടിച്ചും സ്റ്റുഡിയോയിലിരുന്ന വീണ ഇപ്പോൾ രാഷ്ട്രീയ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ്. ഒരുപക്ഷെ അടുത്ത 5 വർഷവും പഴയ സഹപ്രവർത്തകരുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. എന്ത് തോന്നുന്നു ഈ ഒരു മാറ്റത്തെക്കുറിച്ച്, പെട്ടെന്നുണ്ടായ ഒരു മാറ്റത്തെക്കുറിച്ച്?
ഇത് നമ്മൾ ഞാൻ നേരത്തെ പലയിടത്തും പറഞ്ഞിട്ടുള്ളതുപോലെ മാധ്യമ പ്രവർത്തനം അതൊരു ഇടപെടലാണ്, അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, അതൊരു രാഷ്ട്രീയ ഇടപെടലുമാണ്. അപ്പം അതില് അതിന്റെ തുടർച്ചയാണ് ഇതെന്ന് ഞാൻ കരുതി. പക്ഷെ ഇതിൽ ഉത്തരവാദിത്വം ഏറെ ഉണ്ട്. അപ്പം പറഞ്ഞതുപോലെ നമ്മൾ ഇതുവരെ മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിൽ തെറ്റുകൾക്കെതിരെ പറഞ്ഞ തെറ്റാണ് എന്ന് പറഞ്ഞു, നീതികേടാണ് എന്ന് പറഞ്ഞു, അത് നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന് അത് നടത്താൻ ഇത് ഉറപ്പാക്കേണ്ടത് ഉറപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരാളാകുമ്പോൾ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു മാധ്യമപ്രവർത്തക തീർച്ചയായും ഇതിലേക്ക് എത്തുമ്പോൾ ഉത്തരവാദിത്വം ഏറെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ചെയ്ത സ്വീകരിച്ചിട്ടുള്ള നമ്മൾ എടുത്ത നിലപാടുകൾ ശരിയാണ് എന്നും അത് സത്യസന്ധമായി കാണുന്നു എന്നും തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഈ ഒരു ഘട്ടത്തിലുണ്ട്. അപ്പം അത് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നുണ്ട്.
ഒരു മാധ്യമപ്രവർത്തക ആയിരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ജനങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷയും കൂടുതലായിരിക്കും തോന്നുന്നല്ലേ?
തീർച്ചയായിട്ടും ആണ്, അങ്ങനെയാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ തോന്നിയത് അങ്ങനെയാണ്. കാരണം ഇത് ഒരു ഇതിനു വേണ്ടി അല്ലെ അവർക്കൊപ്പം നിന്നവർക്ക് വേണ്ടി സംസാരിച്ചൊരാൾ ഇങ്ങനെ എത്തുമ്പോൾ അവർക്ക് കൂടുതൽ ഒരു വിശ്വാസവും പ്രതീക്ഷയുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം UDFന് വളരെ ശക്തമായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ ഇത്രയും ഭൂരിപക്ഷത്തോടെ ഇവിടെ ഒരു വിജയം ഉണ്ടായതിനുള്ള ഒരു കാരണം അതാണ്.
ഓക്കെ, ഇനി എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടുത്ത് വന്നൊരു വാർത്തയുള്ളത് ഇപ്പൊ വീണയുടെ വിജയത്തിന് പിന്നാലെ അതിന്റെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും രംഗത്തെത്തി. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഒരു കുറിപ്പ് ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം വായിച്ചു, സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ വീണ തന്നെ ഫേസ്ബുക്കിലൂടെ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിരുന്നു, ഞാൻ ഒരു സമുദായത്തിന്റെയും സ്ഥാനാർത്ഥി അല്ല എന്ന രീതിയിൽ. പക്ഷേ സമുദായത്തിന്റെ ഒരു പിന്തുണ ഇല്ല എന്ന് തന്നെയാണോ വീണ ഇപ്പോഴും പറയുന്നത്?
അല്ലാത്തില് ഞാൻ ഈ സഭയുടേത് എന്ന് പറയുന്ന പറ്റുന്ന കുറിപ്പ് അത് സഭയുടേതല്ല. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഞാനത് പരിശോധിച്ചത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്, എവിടെ ഒരു വെബ്സൈറ്റിൽ വന്ന ഒരു വാർത്തയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനതിന് സാമുദായികമായ ചർച്ചകളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും എല്ലാ സമുദായങ്ങളിൽ നിന്നും എനിക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അപ്പം അത് എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സമുദായത്തിന്റെ മാത്രം പിന്തുണയല്ല, എല്ലാ സമുദായങ്ങളുടെയും പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ.
അല്ല, പക്ഷെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുൻപ് സാധാരണ രീതിയിൽ സ്ഥാനാർത്ഥികൾ പറയാൻ തയ്യാറാകാത്ത ഒരു കാര്യമായിരുന്നു ഞാനൊരു സമുദായത്തിന്റെ പ്രതിനിധി അല്ല, അല്ലെങ്കിൽ അവരുടെ പിന്തുണ മൂലം സ്ഥാനാർത്ഥിയായി വന്നതല്ല എന്നുള്ളത്. ആ ഒരു ധൈര്യം അന്ന് മറ്റു സ്ഥാനാർത്ഥികൾക്ക് കണ്ണു തുറക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു, മുന്നറിയിപ്പ് കൂടിയായിരുന്നു അത്.
അത് എന്നെ പ്രത്യേകിച്ച് ആ രീതിയിൽ സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞില്ല. കാരണം ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥി, എനിക്ക് തോന്നുന്നു മണ്ഡലങ്ങളിൽ 140 മണ്ഡലങ്ങളിലും ഞാനാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി. കാരണം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ എന്നെ ആ രീതിയിൽ സ്റ്റാമ്പ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം ഈ എനിക്കതിലുണ്ടായ വർഷം ഞാനൊരു സെക്യുലർ സ്പേസിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ 10-16 വർഷം ഞാൻ എന്റെ മതമേനക്കാണ്, എന്റെ ജാതി ഏതാണ് എന്നാർക്കും അറിയില്ല. പക്ഷെ ഒരു ഫൈൻ മോർണിംഗ് ഒരു സുപ്രഭാതത്തിൽ ഞാനൊരു സമുദായത്തിന്റെ ആളായിട്ട് ചിലതെന്നെ ചിത്രീകരിക്കുകയാണ്. അപ്പൊ ഞാനവിടെ അപ്പൊ ഞാനതിനെ മനസ്സിലാക്കിയത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നത് മൂലം പരാജയപ്പെടും എന്ന് വിചാരിക്കുന്നവർ അയച്ചു വിട്ട ഒരു പ്രചരണമായിരുന്നു അത്. പക്ഷെ അതുകൊണ്ടാണ് ഞാനതിനെ നേരിട്ടത്. കാരണം ഞാൻ അങ്ങനെ ഒരു വിഭാഗത്തിന്റെ മാത്രം തോന്നിച്ചില്ല, ഞാൻ എല്ലാ അവരെയും പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതിൽ കൂടുതലാണ് സത്യസന്ധമായി അതിൽ ഉറച്ചിരിക്കുകയും അത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്ന എല്ലാ സമുദായങ്ങളുടെയും വിജയം.
മറ്റൊരു കാര്യമുള്ളത്, 2 മാധ്യമപ്രവർത്തകരായിരുന്നു ഇത്തവണ മത്സരരംഗത്തുള്ളത്. അത് ഒരേ മാധ്യമ സ്ഥാപനത്തിലെ വേണമെങ്കിൽ മുതലാളി എന്ന് പറയാവുന്ന ഒരാളും തൊഴിലാളി എന്ന് പറയാവുന്ന വീണയും. അതിൽ മുതലാളി എന്ന് രണ്ടുപേരും തൊഴിലാളി വർഗ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നു. അതിൽ മുതലാളി എന്ന് പറയാവുന്ന ആൾ തോൽക്കുന്നു, തൊഴിലാളി എന്ന് പറയുന്ന ആൾ ജയിക്കുന്നു. ഫലം വന്ന ശേഷം നികേഷ് കുമാറുമായി സംസാരിച്ചിരുന്നു, എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തിയത്?
ഞാൻ മുതലാളി തൊഴിലാളി എന്നുള്ള ഒരു ഇത് പ്രത്യേകിച്ച് അങ്ങനെ പേപ്പറിലില്ല. കാരണം അവിടെ ജോലി ചെയ്യുന്ന ഒരാളും ഉള്ളതേ ഉള്ളൂ. എന്തിനേക്കാൾ എല്ലാവരുടെ ഒരു പൊതു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ അദ്ദേഹത്തിന്റെ തോൽവി അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലുടനീളം ഒരു എഡ്ജ് പുലർത്തുന്ന അവസ്ഥയും അത്തരത്തിലൊരു നല്ല എഡ്ജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പൊ അതില് വിഷമമുണ്ട്. അങ്ങനെ ഒരു
പരാജയം കുമാറുമായിട്ട്
ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം വളരെ ധൈര്യത്തോടെ തെരഞ്ഞെടുപ്പാകുമ്പോൾ രണ്ടും വിജയവും പരാജയവും ഉണ്ടാവുമല്ലോ. അപ്പം അതില് ഏറ്റവും നന്നായി പ്രചരണം നടത്തി വളരെ ശക്തമായി കഴിഞ്ഞ ഇത്ര 50 ദിവസങ്ങളോളം അവിടെ മണ്ഡലത്തിൽ നിന്ന് അതിന്റെ സ്വീകാര്യത അല്ലെങ്കിൽ തന്നെ അദ്ദേഹം സ്വീകാര്യനായ സ്ഥാനാർത്ഥി ആയിരുന്നല്ലോ.
അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ള, എനിക്ക് തോന്നുന്നു ഈ സഭയിൽ ഭരണപക്ഷത്ത് മാത്രമാണ് സ്ത്രീകളുള്ളത്, പ്രതിപക്ഷത്ത് സ്ത്രീകൾ ആരും തന്നെ ഇല്ല. സ്വാഭാവികമായിട്ടും മാധ്യമരംഗത്ത് ഒരു പ്രതിപക്ഷ സ്വഭാവത്തോടു കൂടി തന്നെയായിരുന്നു വീണ എപ്പോഴും നിന്നിട്ടുള്ളത്. ഏത് പാർട്ടിയോടായാലും അങ്ങനെ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് നമ്മൾ ചർച്ചകളെല്ലാം കാണുമ്പോഴും. സഭയിൽ ഒരു പക്ഷെ സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ പ്രതിപക്ഷ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ വീണയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ?
ഉണ്ടാവും. കാരണം സ്ത്രീപക്ഷ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഞാൻ എടുത്തിട്ടുള്ള നിലപാട് ഇതുവരെയും അങ്ങനെയാണ്. പിന്നെ പ്രതിപക്ഷ സ്വഭാവത്തോടെ കൂടിയൊന്നുമില്ല. എനിക്ക് ഒരു ഭരണപക്ഷത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ എനിക്ക് വളരെ ക്രിയാത്മകമായ ഇതിൽ ഇടപെടൽ നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിലൊരു പ്രതിപക്ഷ സ്വഭാവം വരുന്നത് അതിലൊരു പിഴവുണ്ടാകുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ അതിനെ വിമർശിക്കേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയല്ല, അതൊരു ഞങ്ങൾ ഇപ്പം 8 പേരുണ്ട്, വളരെ ക്രിയാത്മകമായി ഇതിൽ ഇടപെടലുകൾ നടത്താൻ സാധിക്കും.
എന്തായാലും വീണയുടെ വാക്കുകളിൽ വലിയൊരു മാറ്റം കാണുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ചാനൽ അവതാരകയായിരിക്കുമ്പോൾ ഇത്തരമുള്ള ഒരു കാര്യങ്ങളിൽ ഒരു പ്രതിപക്ഷ സ്വഭാവം വേണമെന്ന് ശക്തമായി വാദിച്ചിരുന്ന വ്യക്തി തന്നെയാണ് ഇപ്പോൾ ക്രിയാത്മകമായ ഇടപെടൽ എന്നൊരു വാക്കിലേക്ക് മാറിയിരിക്കുന്നത്. എന്തായാലും
ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ സ്വഭാവം വരുന്നത് നമ്മളൊരു ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ എടുത്ത നിലപാട് തെറ്റാണ് എങ്കിൽ അതിനെ വിമർശിക്കുമ്പോൾ. അപ്പൊ പക്ഷെ ഞാൻ പറയുന്നത് നിലപാടെടുക്കുന്നതിലും ആ ഒരു തീരുമാനം നിലപാടിലേക്ക് എത്തിക്കുന്നതിലോ അതിൽ അതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മളുള്ളത്. അപ്പൊ ആ നിലപാട് ശരിയായിട്ട് എടുപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. നിലപാട്
ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപക്ഷെ വീണയും നികേഷ് കുമാർ രണ്ടുപേരും മത്സരരംഗത്ത് ഇറങ്ങിയപ്പോൾ തന്നെ തോന്നിയ ഒരു സംശയമാണ്. കഴിഞ്ഞ ഒരു വീണയുടെ കഴിഞ്ഞ ഇന്ത്യ വിഷൻ മുതലുള്ള ഇങ്ങോട്ടുള്ള കാലം നോക്കുകയാണെങ്കിൽ ചർച്ചകളെല്ലാം നയിക്കുമ്പോൾ ഒരുപാട് തവണ CPM നേതാക്കളെ നന്നായി ചോദ്യം ചെയ്ത് കുടയേണ്ട അവസരം വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം CPMനുള്ളിലുള്ള വിഭാഗീയത, CPMന്റെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ ശക്തമായി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വീണ. CPM അക്രമ രാഷ്ട്രീയം നടത്തുന്നു എന്ന് പല ഘട്ടത്തിലും വീണയുടെ വായിൽ നിന്ന് തന്നെ വാക്കുകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ നിലപാട് ഉറച്ചു നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ അന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ വീണ?
ഞാൻ CPM അക്രമ രാഷ്ട്രീയം നടത്തുന്നു എന്നൊരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ചർച്ചകളൊക്കെ എടുത്ത് പരിശോധിക്കാവുന്നതാണ്. കാരണം ഞാൻ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചർച്ചകളാണ് ഓരോ ഘട്ടത്തിലും നടത്തിയിട്ടുള്ളത്. പിന്നെ ആസ് എ ജേർണലിസ്റ്റ് ഞാൻ വളരെ സത്യസന്ധമായിട്ട് എന്റെ ജോലി നിർവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അടിസ്ഥാനപരമായി എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അല്ല മാധ്യമ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകർക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാകും. നമ്മളുടെ വിദ്യാർത്ഥി ജീവിതകാലത്ത് നമ്മൾ അംഗമായിരുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയോ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. പക്ഷേ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ എല്ലാ ജേർണലിസ്റ്റുകൾക്കും ഉണ്ട്. അല്ലാതെ ഒരു നിഷ്പക്ഷത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ അതൊരു അങ്ങനൊരു പക്ഷമില്ല. നിഷ്പക്ഷത എന്ന് പറയുന്നത് എല്ലാവർക്കും പക്ഷമുണ്ട്. പിന്നെ അതിന്റെ തീവ്രത എത്രത്തോളം കൂടിയും കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഞാൻ പറയുന്നത് ഞാൻ പൂർണ്ണമായും സത്യസന്ധമായി എന്റെ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് എന്റെ പൂർണ്ണമായ ബോധ്യം. ആ രീതിയിലാണ് എന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും അങ്ങനെയായിരുന്നു.
അവസാനം ഒറ്റ ചോദ്യം കൂടി ഉള്ളത്, ഒറ്റ കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ TV അവതാരകയായി തുടരുകയായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള വാർത്തകൾ, തർക്കങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, വാർത്തകൾ അവതരിപ്പിക്കേണ്ടി വരുമായിരുന്നു, ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുമായിരുന്നു, ചർച്ചകൾ നയിക്കേണ്ടി വരുമായിരുന്നു, VSന്റെ ശരീരഭാഷ വിലയിരുത്തേണ്ടി വരുമായിരുന്നു, അല്ലെങ്കിൽ ഫിഡൽ കാസ്ട്രോ ആക്കി ഒഴിവാക്കിയോ എന്ന കാര്യം ചോദിക്കേണ്ടി വരുമായിരുന്നു. മറുവശത്ത് നിന്ന് പാർട്ടിയുടെ ഒപ്പം നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ മാധ്യമങ്ങൾ നടക്കുന്ന ചർച്ചയെക്കുറിച്ച് എന്ത് തോന്നുന്നു?
ഞാൻ സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ 60 ദിവസമായിട്ട് ഞാൻ മാധ്യമങ്ങളുടെ ടെലിവിഷൻ ചർച്ചകളിൽ കണ്ടിട്ടില്ല.
അത് രാഷ്ട്രീയക്കാരുടെ നല്ല ഒഴിഞ്ഞുമാറുന്ന മറുപടിയാണത്.
കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഞാൻ വാർത്താ പത്രങ്ങളിൽ നിന്ന് മാത്രം അറിയാം, കാരണം എനിക്ക് അതിന് രാത്രി വൈകിയാണ് വീട്ടിലെത്തുന്നത്. പിന്നെ എന്റെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആകാതിരിക്കാനുള്ള ഒരു മാർഗം കൂടെ എന്റെ വർക്കിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യായിരുന്നു.
അതിനുശേഷം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ട് ദിവസം അപ്പോഴാണ് ഈ ചർച്ച വന്നത്.
രണ്ടു ദിവസം ഈ ചർച്ചകളുടെ സ്വഭാവം എനിക്കറിയില്ല, വാർത്തകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ, കാരണം എന്റെ മണ്ഡലത്തിൽ ആളുകളെ കാണുക സ്വീകരണ പരിപാടി റോഡ് ഷോ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ രണ്ട് ദിവസങ്ങളില്. അതുകൊണ്ട് ഈ ഇപ്പം നടക്കുന്ന ചർച്ചകളുടെ സ്വഭാവം വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഒരു ചാനലിലും ഞാൻ ആ ചർച്ചകൾ കണ്ടില്ല. ഒരുപക്ഷെ വളരെ സജീവമായി ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഈ ചർച്ചകളിലൊക്കെ ഇനി പങ്കെടുക്കുമല്ലോ. അപ്പൊ
അല്ല, എന്തായാലും വീണ ഒരു മാധ്യമപ്രവർത്തകയിൽ നിന്ന് ഒരുപക്ഷെ നിയമസഭയിലേക്ക് എത്താൻ പൂർണ്ണമായും പാകം വന്നു കഴിഞ്ഞു എന്ന് ഈ മറുപടി എനിക്ക് എന്തായാലും വ്യക്തമാക്കി തരുന്നുണ്ട്.
തീർച്ചയായും
അല്ല, ആ ഒരു മെയ് വഴക്കം കാണുന്നുണ്ട്. തീർച്ചയായും എന്തായാലും തീർച്ചയായും വീണ, എന്തായാലും വളരെയധികം നന്ദി. ഈ ഒരു തിരക്കിനിടയിലും ഇപ്പോൾ ജയിച്ചതിന് ശേഷമുള്ള മണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്, അതിനിടയ്ക്കുള്ള തിരക്കുകൾക്കിടയിലും ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളിയോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.